إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا بطا ستي بشاسي غلا ستي بشاسي غلا ستي بشاسي غلا نمي سمدي شرط طولا وللي سبردانا معي നമ്മൾ കാണേണ്ട നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ പുലർത്തേണ്ട ഒരു മഹത്തായ ഇബാദത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത്. മുമ്പുള്ള ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന എന്നാൽ കൂടുതൽ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് എന്ന് നമ്മൾ വിശദീകരിച്ചു. അക്കൂട്ടത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഇബാദത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത്. പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലാത്ത ആളുകളാണ് ഇവിടെയുള്ള തൗഹീദിന്റെ വക്താക്കൾ, സലഫിയത്തിന്റെ വക്താക്കൾ എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ യാതൊരു സംശയത്തിനും ഇടമില്ല. ഈ പള്ളിയിൽ പല തവണ ഉണർത്തണമെന്ന് ഉദ്ദേശിച്ച ഒരു വിഷയമാണ് ഈ വിഷയം. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ ധാരാളമായി ഖുത്ബയിൽ ആവർത്തിക്കാറുണ്ട്. ആ സമയത്ത് അശ്രദ്ധ കൊണ്ടോ മറ്റോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ പോലും നമ്മൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി ഇതൊരു മഹത്തായ ഇബാദത്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. റസൂലിന്റെ പേര് കേട്ടാൽ, പ്രത്യേകിച്ചും കേട്ടയുടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമ്മൾക്ക് യാതൊരു മടിയും ഉണ്ടാകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു തആല അത് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ഒരുപാട് മഹത്വങ്ങൾ ഈ ഒരു കാര്യത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ വിഷയത്തിൽ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരും ആധുനികന്മാരായിട്ടുള്ള പണ്ഡിതന്മാരും ആ വിഷയം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ജിലാഉൽ അഫ്ഹാം ഫി ഫദ്ലി സ്വലാത്തി വസ്സലാമി അലാ ഖൈറിൽ അനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠത വിശദീകരിച്ചുകൊണ്ടുള്ള ഇബ്നു ഖയ്യിമുൽ ജൗസിയ റഹിമഹുള്ളാഹിയുടെ ബൃഹത്തായ ഗ്രന്ഥം. ഇങ്ങനെ പലരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഹ്കാമുകളും ഫളായിലുകളും വിശദീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണം. 42 സഹാബികളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്ന വിഷയത്തിൽ ആ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് 42 സഹാബികൾ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 42 സഹാബികൾ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് ഹദീസുകളിൽ 42 സഹാബികളിൽ നിന്ന് ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പോൾ വലിയ വിശാലതയുള്ള ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു ഇബാദത്താണ് ഈ പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലുക എന്നുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ആകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ റസൂലിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ ഓർക്കുക, ആ ഒരു ദിക്ർ കൂടി അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജിലാഉൽ അഫ്ഹാം എന്ന ഗ്രന്ഥത്തിൽ 40 നേട്ടങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠത വിവരിച്ചത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരു വിഷയം പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫളായിലുകൾ മഹത്വങ്ങൾ മനസ്സിലാക്കി അത് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലൂടെ പറഞ്ഞ വളരെ സുപരിചിതമായ വാചകം, ഇന്ന അല്ലാഹു വമലായികതഹു യുസല്ലൂന അലാ നബി, തീർച്ചയായും അല്ലാഹു തആല അതുപോലെ തന്നെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മലായികത്തുകൾ സ്വലാത്ത് ചെയ്യുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സത്യവിശ്വാസികളെ നിങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു തആല കൽപ്പിച്ചു. അല്ലാഹു നിന്നുള്ള കൽപ്പനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്നുള്ള കാര്യം. അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? മലക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അതിലേറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുക എന്നുള്ളതാണ്. അബുൽ ആലിയ റഹിമഹുല്ലാ മഹാനായ താബിഈയാണ്. അദ്ദേഹത്തിന്റെ വാചകം സഹീഹ് ബുഖാരി ഇമാം ബുഖാരി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. സ്വലാത്തുല്ലാഹി തആല, അല്ലാഹു സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, തനാഉഹു അലൈഹി ഇൻദൽ മലായിക, മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുക എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥത്തിലാണ്, അതുപോലെ തന്നെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥത്തിലാണ് എന്നുള്ളതൊക്കെ സലഫുകൾ വിശദീകരിച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഈ വിഷയത്തിന്റെ ഗൗരവം ഈ ഒരു പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് നമ്മൾക്ക് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെയ്യാൻ സ്വലാത്ത് ചൊല്ലാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു, റസൂലിന്റെ പേര് കേട്ട് ഒരുത്തൻ സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ അവനൊരു തിന്മയാണ് ചെയ്തിട്ടുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വാജിബാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില ഹദീസുകളാണ് അവർ ആ വിഷയത്തിൽ തെളിവ് പിടിച്ചിട്ടുള്ളത്. വളരെ സുപരിചിതമായ സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറുന്ന സന്ദർഭത്തിൽ 3 ആമീൻ പറഞ്ഞ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. 3 പ്രാവശ്യം റസൂലുള്ള ആമീൻ എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചപ്പോ റസൂലുള്ള അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത്, അറാദിമ അൻഹു റജുലിൻ ദുക്കിറു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, ജിബ്രീൽ വന്നു ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ മൂക്ക് അത് മണ്ണിൽ പതിയട്ടെ, റഹീമ അൻ ഫുറജുലി എന്ന് പറഞ്ഞാൽ സഖത ഫി തുറാബ് എന്നാണ്, അവൻ ഭൂമിയിൽ വീഴട്ടെ എന്ന രൂപത്തിൽ ജിബ്രീൽ പ്രാർത്ഥിച്ചു എന്നാണ്. അതൊരു പ്രയോഗമാണ്. എന്താണ് പ്രയോഗത്തിന്റെ അർത്ഥം? അവൻ നിങ്ങനാകട്ടെ എന്നാണ്. ആര് നിങ്ങനാകട്ടെ, ഒരുച്ഛൻ അപമാനിതനാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുകയാണ്. മൻസുഖിർ തുഴിന്തഹു ഫല യുസല്ലി അലയ്യ, എന്റെ പേര് പരാമർശിക്കപ്പെട്ടു അവന്റെ അടുത്ത്, പക്ഷെ അവൻ സ്വലാത്ത് ചൊല്ലിയില്ല. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അപമാനിതനാകട്ടെ, നിങ്ങനാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോ ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അപമാനിതനാകട്ടെ നിങ്ങനാകട്ടെ എന്ന് ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ മൂന്ന് വിഷയങ്ങളിൽ ഒരു വിഷയം എന്താണ്? റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതിരിക്കുന്ന അവസ്ഥയുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ് നിങ്ങനാകട്ടെ അപമാനിതനാകട്ടെ എന്നുള്ള പ്രാർത്ഥന ജിബ്രീൽ നടത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറയുകയും ചെയ്തിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസ് പരാമർശിച്ചുകൊണ്ടാണ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, അൽ വാജിബു അസ്സലാത്തു അലാ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മറ ദിക്റുഹു, റസൂലിന്റെ പേര് പരാമർശിക്കപ്പെട്ടാൽ സ്വലാത്തു ചൊല്ലൽ നിർബന്ധമാണ്, സുന്നത്തല്ല നിർബന്ധമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, റഹിമ അൻഹു റജുലിൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് പരാമർശിക്കപ്പെട്ടു എന്നിട്ട് അവൻ സലാത്ത് പറഞ്ഞില്ല, അവൻ നിന്ദനാകട്ടെ എന്നുള്ള ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകമുണ്ടല്ലോ, ജിബ്രീൽ പ്രാർത്ഥിക്കുകയും റസൂൽ ആമീൻ പറയുകയും പറഞ്ഞ ആ സംഭവമുണ്ടല്ലോ, വഹാദ യദുല്ലു അലാ അന്ന സലാത അലൈഹി വാജിബത്തുൻ ഇൻദ ദിക്രിഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് എന്നാണ്. കാരണം അപമാനിതനാകട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് റസൂൽ ആമീൻ പറഞ്ഞു. അത് ചെറിയ കാര്യമല്ല. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളൊക്കെ സ്വലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ കേൾക്കാറുള്ള ഹദീസാണ്, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, വിശുദ്ധനായിക്കൊണ്ടാണ് റസൂള പരിചയപ്പെടുത്തിയത്. ആര്? എന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവൻ വിശുദ്ധനാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ബഖീൽ വിശുദ്ധൻ ആരാണ്? മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ സാധിക്കാത്തവരാണ് വിശുഖൻ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫാഖിഹാനി റഹിമഹുള്ള പറഞ്ഞു, ഹദീസു അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, ഈ ഹദീസ് ഉണ്ടല്ലോ, എന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് അവൻ സ്വലാത്ത് ചൊല്ലാത്തവൻ വിശുഖനാണ് എന്ന് പറയുന്ന ഹദീസ് യുഖബ്ബി ഖൗല മൻ ഖാല ബിവുജൂബി സ്വലാത്തി അലൈഹി കുല്ലമാ ദുഖിറ, റസൂലിന്റെ പേര് കേൾക്കുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലൽ വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ വാദത്തിന് ഒന്നുകൂടി ശക്തി കൂട്ടുന്ന ഒരു ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. റസൂലിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണോ വാജിബാണോ എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത് വാജിബാണ് എന്നാണ്. ഇമാം ഫാഖിഹാനി റഹിമഹുള്ള പറഞ്ഞു, റസൂലുള്ള വിശുദ്ധനായി പരിചയപ്പെടുത്തിയത് റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വുജൂ വാജിബാണ്, റസൂലിന്റെ പേര് കേട്ടാൽ സ്വലാത്തു ചൊല്ലൽ വാജിബാണ് എന്ന വാദക്കാരുടെ ആ വാദത്തിന് ശക്തി നൽകുന്നുണ്ട് ഈ ഹദീസ്. വഹുവല്ലദീ അമീലു ഇലൈഹി, ഞാനും ആ അഭിപ്രായത്തോട് ചായ്വുള്ളവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. ഇത്തരത്തിലുള്ള ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും സ്വലാത്തു ചൊല്ലൽ റസൂലിന്റെ പേര് കേട്ടാൽ സ്വലാത്തു ചൊല്ലൽ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, വാജിബാണോ സുന്നത്താണോ എന്ന തർക്കത്തിൽ അത് ഫഖഹിയായ ഒരു തർക്കമാണ് എങ്കിലും സഹോദരങ്ങളെ, ഒരുപാട് ഒരുപാട് പുണ്യമുള്ള വളരെ മഹത്തരമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള വിഷയം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമ്മൾക്ക് മടിയുണ്ടെങ്കിൽ റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടുള്ള വിശുക്കൻ റസൂലുള്ള ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഒരിക്കലും പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതല്ലോ. സഹോദരങ്ങളെ, റസൂലുള്ള ആക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഈ ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ സലാത്തിന്റെ ചില ശ്രേഷ്ഠതകൾ വിശദീകരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില ശ്രേഷ്ഠതകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള പറയുന്നു, ഔലന്നാസി ബിയൗമൽ ഖിയാമ, ഖിയാമത്തുനാളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഖിയാമത്ത് നാൾ എന്നുള്ള പദക്കെ ഒരുപാട് ഒരുപാട് കേട്ട് തയമ്പിച്ചുപോയി സഹോദരങ്ങളെ. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഗൗരവം. എത്രമാത്രം ഭയാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് എന്നുള്ളത് നമ്മൾ പല തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റേതെങ്കിലും വാചകങ്ങൾ വാക്കുകൾ കേൾക്കുന്നത് പോലെ കേട്ട് വിടേണ്ട ഒന്നല്ല, മറിച്ച് അവന്റെ ഹൃദയത്തിൽ പേടിയുണ്ടാക്കേണ്ട വാചകമാണ് ഖിയാമത്ത് നാൾ, നരകം. അതുപോലെ തന്നെ ഹിസാബ്, ഖബർ ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലൊരു പേടിയുണ്ടാകും. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ റസൂലുള്ള പറയുകയാണ്, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ ആരാണ് സഹോദരങ്ങളെ? അക്തറുഹും അലയ്യ സലാതൻ, എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയവനാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. റസൂലിനോട് ഏറ്റവും അടുത്തവൻ, റസൂലിനോട് ഏറ്റവും അടുത്ത പദവിയുള്ളവൻ അത് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലിയവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലിന്റെ സാമീപ്യം കിട്ടാൻ, നാളെ പരലോകത്ത് റസൂലിന്റെ സാമീപ്യം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് റസൂലിനോട് ചോദിക്കുകയല്ല. ഈ ജീവിതകാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടുപോയി റസൂലിനോട് തേടുകയല്ല, റസൂലിനോട് ശഫാഅത്തിനെ ചോദിക്കുകയല്ല, മറിച്ച് റസൂലിന്റെ സാമീപ്യം കിട്ടാൻ നാളെ പരലോകത്ത് റസൂലിന്റെ കുറുബത്ത് കിട്ടാൻ, സുഹബത്ത് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ടോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൂടെയാണ് റസൂലിന്റെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് റസൂലിന്റെ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള, റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്ന നാവുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, വർഷത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ദിവസത്തിൽ ചില ഇസ്ലാമിലില്ലാത്ത ചില കാര്യങ്ങൾ കാട്ടിക്കൂട്ടി റസൂലിന്റെ മഹബത്ത് ആളുകളുടെ മുമ്പിൽ തെളിയിക്കുന്ന ആളുകളല്ല, ആത്മാർത്ഥമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം പരലോകത്ത് പ്രതീക്ഷിക്കുന്നവരാണ്. അതിനുള്ള മാർഗം അവർ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിൽ പകർത്തുന്നവരാണ്. സഹോദരങ്ങളെ, നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെക്കാൾ, മറ്റുള്ളവരെക്കാളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെയാവണം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലിന്റെ പേര് നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ സാധിക്കണം. റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അടയാളമാണ് റസൂലിന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെ കുറിച്ച് നമ്മൾ ധാരാളമായി ഓർക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, റസൂലിനോടുള്ള മഹബ്ബ അത് ആത്മാർത്ഥമാണെങ്കിൽ, സ്വലാത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ കാണിക്കണം. റസൂലിനോട് നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്തവൻ റസൂലിന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലിയവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, മൻ സല്ല അലൈയ സലാതൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശ്റ സലവാതിൻ. മറ്റൊരു ശ്രേഷ്ഠത റസൂലുള്ള പറഞ്ഞു, ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചെയ്യും. എന്താണ് അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, റസൂൽ അള്ളാഹു തആല നാളെ അള്ളാഹുവിന്റെ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അവനെ 10 പ്രാവശ്യം ഓർക്കുമെന്നാണ്. അവനെ കുറിച്ച് 10 പ്രാവശ്യം ആ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹു അവന്റെ പേര് പരാമർശിക്കുമെന്നാണ്, അവനെ പുകഴ്ത്തുമെന്നാണ്. അതാണ് അതിൽ ഏറ്റവും ശരിയായ വ്യാഖ്യാനം. ഒരു പ്രാവശ്യം നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട രൂപങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ട്. സ്വലാത്തുൽ ഇബ്രാഹീമിയ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൽ മജീദ്, ഇങ്ങനെയുള്ള സ്വലാത്തുൽ ഇബ്രാഹീമിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സ്വലാത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ, അങ്ങനെ ആ രൂപത്തിൽ ഒരു തവണ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി അള്ളാഹു 10 തവണ ആ വ്യക്തിയെ സംബന്ധിച്ച് നാളെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആകാശ ലോകത്ത് മലക്കയുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹു അവനെ പുകഴ്ത്തുമെന്നാണ്. ഒരു നേട്ടം, എന്തൊരു വലിയ നേട്ടമാണത്! ഏത് സന്നിധിയിലാണ്? മലക്കയുടെ സന്നിധിയിൽ വെച്ചാണ് അവന്റെ പേര് പരാമർശിച്ച് അവന്റെ ഗുണങ്ങൾ പറഞ്ഞ് അള്ളാഹു പുകഴ്ത്തുക 10 പ്രാവശ്യം. ഒരു പ്രാവശ്യം റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയ റസൂലുള്ള വീണ്ടും പറഞ്ഞു, 10 തിന്മകൾ അവന്റെ അത് അവനിൽ നിന്ന് മായ്ക്കപ്പെടും. അതുപോലെ തന്നെ പത്ത് ദറജ അവന് ഉയർത്തപ്പെടും, 10 പദവി അവന് ഉയർത്തപ്പെടും. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, അബൂ തൊൽഹ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് വളരെ സന്തുഷ്ടവാനായി, മുഖത്തൊക്കെ നല്ല പ്രസന്നതയോടുകൂടി കണ്ടു. റസൂൽ എപ്പോഴും അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് ഒരു സന്തോഷം റസൂലിന്റെ മുഖത്ത് സഹാബത്ത് കണ്ടപ്പോ ആ പകൽ സമയത്ത് റസൂൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി, വലിയ എന്തോ ഒരു സന്തോഷം ലഭിച്ചതുപോലെ റസൂൽ ഇങ്ങനെ റസൂലുള്ളയെ കാണപ്പെട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, എന്താ റസൂൽ എന്ന് പറഞ്ഞു, പ്രത്യേക സന്തോഷമുണ്ടല്ലോ മുഖത്ത് എന്ന് അന്വേഷിച്ചപ്പോ റസൂലുള്ള പറഞ്ഞു, റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് അതെ, എനിക്ക് വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്. റസൂലുള്ള സന്തോഷം എന്താണെന്ന് പറയുകയാണ്, ഇന്നഹു അജാനി ജിബ്രീൽ, എന്റെ അടുത്തേക്ക് ജിബ്രീൽ വന്നു, ബക്കാൽ എന്നോട് ജിബ്രീൽ പറഞ്ഞു, മൻ സല്ല അലൈക മിൻ ഉമ്മതിക സലാതൻ, നിന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, കതബല്ലാഹു ലഹു അശ്ര ഹസനാത്ത്, അവൻ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 10 നന്മകൾ രേഖപ്പെടുത്തും, വമഹാ അൻഹു അശ്ര സയ്യിആത്ത്, അല്ലാഹു അവന്റെ 10 നിന്മകൾ മായ്ച്ചു കളയും, വറഫഅ ലഹു അശ്ര ദറജാത്ത്, അതുപോലെ തന്നെ 10 ദറജകൾ 10 പദവികൾ നാളെ പരലോകത്ത് അല്ലാഹു ഉയർത്തി കൊടുക്കും, വറദ്ദ അലൈഹി മിസ്ലഹ, അതുപോലെയുള്ളത് അവന് പ്രതിഫലമായി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ ഹദീസിലും ഈ പറഞ്ഞ ഹദീസിലും 4 കാര്യങ്ങളാണുള്ളത്. നമ്മൾ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാലുള്ള കാര്യമാണ് പറയുന്നത്. 10 പ്രാവശ്യം നമ്മുടെ ഗുണം പറഞ്ഞ് അള്ളാഹു മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് നമ്മളെ പുകഴ്ത്തും, 10 നന്മകൾ രേഖപ്പെടുത്തും, 10 തിന്മകൾ നമ്മളിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും, 10 പദവികൾ അള്ളാഹു നമ്മളിൽ ഉയർത്തും. സഹോദരങ്ങളെ, സഹീഹായ ഹദീസാണ്. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ല. വലിയ അധ്വാനമുണ്ടോ? കാരണം നമ്മൾ മുമ്പുള്ള ഖുത്ബയിൽ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നോണം ചെറിയ ചെറിയ ചെറിയതാണെന്ന് നമ്മൾക്ക് തോന്നുന്ന, നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. പക്ഷെ അതിന് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹുവിൽ തന്റെ ഇബാദത്തുകളോടുള്ള, അടിമകളോടുള്ള സ്നേഹമെന്നോണം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ മറ്റു ഇബാദത്തുകൾക്ക് ഉണ്ടാകേണ്ടതായ വളരെ സുപ്രധാനമായ കാര്യം ഇഖ്ലാസ് ഉണ്ടാകണം. വെറുതെ പേരിന് കാട്ടിക്കൂട്ടി ചെയ്യേണ്ട ഒരു ഇബാദത്തല്ല സലാത്ത് എന്നുള്ളത്. മറ്റു ഇബാദത്തുകളും അങ്ങനെ തന്നെയാണല്ലോ. റസൂൽ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു, മൻ സല്ല അലയ്യ മിൻ ഉമ്മതി സലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബി, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുകയാണ് എന്റെ ഉമ്മത്തിൽ നിന്നൊരാൾ, മുഖ്ലിസൻ മിൻ ഖൽബി, അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണമെന്ന വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്വലാത്ത് ചൊല്ലലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് അധ്വാനമാണുള്ളത്! നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം. റസൂലിനെ കുറിച്ചുള്ള സംസാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് റസൂലിനെ ഈ രൂപത്തിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഓർക്കുക എന്നുള്ളത്. അതിൽ ഒരുപാട് പുണ്യങ്ങളുണ്ട്. മാത്രമല്ല, റസൂൽ എന്ന് പറഞ്ഞ മറ്റൊരു ഹദീസ്, എന്റെ പേര് പരാമർശിക്കപ്പെട്ടു എന്നിട്ട് അവൻ സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ, ഒരുത്തൻ സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ, അവൻ സ്വർഗപാതയിൽ നിന്ന് അബദ്ധം സംഭവിച്ചവനാണ്. സുബ്ഹാനല്ലാഹ്. റസൂലിന്റെ പേര് കേട്ടിട്ട് ഒരുത്തൻ സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ, സ്വർഗപാതയിൽ നിന്ന് അവൻ അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ പേര് കേൾക്കുമ്പോ മറ്റുള്ളവരുടെ ഏതെങ്കിലും ആളുകളുടെ പേര് കേൾക്കുന്നത് പോലെ കേട്ടുപോയാൽ പോരാ, അവിടെ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ സാധിക്കണം. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, ഇതിന്റെ അർത്ഥ തലത്ത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞത് കാണാം. ومعنى ذلك ان ترك الصلاه على النبي صلى الله عليه وسلم عند ذكره معصيه. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് ഒരുത്തൻ സ്വലാത്ത് ചൊല്ലാതെ അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ ചെയ്തത് ഒരു മഅസിയത്താണ്, ഒരു തിന്മയാണ്. സഹോദരങ്ങൾ, അറിയില്ലാതെ നമുക്ക് അങ്ങനെ എത്ര തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. റസൂലിന്റെ പേര് കേട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഇതൊരു തിന്മയായി രേഖപ്പെടുത്തുമെന്നാണ്. റസൂലിന്റെ പേര് കേട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിൽ ഒരു തിന്മ രേഖപ്പെടുത്തുമെന്നാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഈ ഹദീസിന്റെ അർത്ഥമായി വർദ്ധിച്ചുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെറുതായി കാണരുത്. മാത്രമല്ല, നമ്മൾ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ള പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുസല്ലി അലയ്യ, ഏതൊരു മുസ്ലിം ആകട്ടെ എന്റെ പേരിൽ അവൻ സ്വലാത്ത് ചൊല്ലുന്നില്ല. ഇല്ലാ സല്ലത അലൈഹിൽ മലായികതു, മലക്കുകൾ അവന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ. നമ്മുടെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യും. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മലക്കുകളുടെ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മുടെ റസൂലിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്തമായ സ്ഥിരപ്പെട്ട രൂപങ്ങളിൽ നിന്ന്, ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സ്വലാത്തിന്റെ രൂപങ്ങളിൽ നമ്മൾ ചൊല്ലിയാൽ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ജിബ്രീൽ പറഞ്ഞതായി അബു അബ്ദുല്ലാഹി ഇബ്നു അബി തൽഹ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. റസൂലുള്ള വളരെ സന്തുഷ്ടവാനാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് ഇപ്രകാരം, ഇന്നഹു ജഅനി ജിബ്രീലു സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു റിവായത്താണ്, ജിബ്രീൽ എന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അമാ യുദീക യാ മുഹമ്മദു അല്ലാ യുസല്ലി അലൈക അഹദു മിൻ ഉമ്മതിക ഇല്ലാ സല്ലൈതു അലൈഹി അശറ. മുഹമ്മദേ, നീ സന്തോഷിക്കുന്നില്ലേ എന്തു കാര്യത്തിൽ? ഈ ഉമ്മത്തിൽ നിന്ന് ഒരാൾ, ഏതെങ്കിലും ഒരു വ്യക്തി നിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ ആ ചൊല്ലിയ വ്യക്തിക്ക് വേണ്ടി 10 പ്രാവശ്യം പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത് നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്നില്ലേ, നിന്നെ തൃപ്തനാക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ പേര് നമ്മൾ ഒരു പ്രാവശ്യം സ്വലാത്തില്ല, ജിബ്രീൽ നമ്മൾക്ക് വേണ്ടി, ജിബ്രീൽ നമ്മൾക്ക് വേണ്ടി 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ولا يسلم عليك احد من امتك الا سلمت عليه 10. അതുപോലെ സലാം, സലാം എന്ന് പറഞ്ഞാൽ എല്ലാ വിപത്തുകളിൽ നിന്നും, ദുനിയാവിന്റെയും പരലോകത്തിന്റെയും എല്ലാ ആപത്തുകളിൽ നിന്നും, വിപത്തുകളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണല്ലോ സലാം. അങ്ങനെ നമ്മുടെ റസൂലിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൂടി ആ രൂപത്തിൽ സലാമും കൂടി ചൊല്ലിയാൽ 10 പ്രാവശ്യം ജിബ്രീൽ നമ്മൾക്ക് വേണ്ടി സലാമ ചൊല്ലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, എത്ര നിരവധി കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു, പ്രത്യേകിച്ചും റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ സന്ദർഭങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ സമയങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുത്തലഖൻ, നിരുപാധികമായി നമുക്ക് ഏത് സമയത്തും റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലാം. റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് നമ്മൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ പറയാൻ സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. സ്വലാത്തിന്റെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇനിയും ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം. സഹോദരങ്ങൾ, നമ്മളിതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, ചില സന്ദർഭങ്ങളിലും ചില സമയങ്ങളിലും പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലുന്നതിനെ റസൂലുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് ഹദീസുകൾ നിരവധിയാണ്, ഒരുപാട് സന്ദർഭങ്ങളിലുണ്ട്. ജിലാഉൽ അഫ്ഹാം ഫീ ഫദ്ലി അസ്സലാത്തി വസ്സലാമി അലാ ഖൈറിൽ അനാം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള 41 സന്ദർഭങ്ങൾ വിശദീകരിച്ചത് കാണാം. പക്ഷെ അത് പൂർണ്ണമായി ശരിയായ രൂപത്തിൽ ചില ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില സന്ദർഭങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞത് ഒരുപാട് സന്ദർഭങ്ങളിൽ ചില സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഏത് സമയത്തും നമുക്ക് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ള പ്രത്യേകത നൽകിക്കൊണ്ട് പ്രത്യേകം പഠിപ്പിച്ചതും നമ്മൾക്ക് ഹദീസുകളിൽ കാണാം. ഇൻഷാല്ലാ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്വലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റസൂലിന്റെ പേര് സ്വലാത്തുമായി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും വിദ്വേഷങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ശരിയായ വിഷയം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ ഫള് മനസ്സിലാക്കണം. നമ്മളൊരിക്കലും സ്വലാത്തിനെതിരായിട്ടുള്ള ആളുകളല്ല. മുസ്ലിമാണോ അവൻ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കണം, അതിലൊരു സംശയമില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അലാമത്തു അഹ്ലി സുന്ന, അഹ്ലി സുന്നയുടെ അടയാളമാണ് കസ്റത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അഹ്ലി സുന്നയുടെ അടയാളമാണ് എന്നാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അഹ്ലി സുന്നയുടെ, സുന്നത്തിന്റെ ആളുകളുടെ, രക്ഷപ്പെട്ട കക്ഷിയുടെ, നാളെ സ്വർഗത്തിലേക്ക് കുതിക്കുന്ന കക്ഷിയുടെ ഒരു അലാമത്താണ്, അടയാളമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഒരിക്കലും അതിൽ ഒരു സത്യവിശ്വാസം സംശയിക്കുകയില്ല. ഇബ്നുൽ ഹാജൽ മാലിക് റഹിമഹുള്ള പറഞ്ഞു, വസ്സലാത്തു വത്തസ്ലീമു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക എന്നുള്ളത് ലാ യശുക്കു മുസ്ലിമുൻ, ഒരു മുസ്ലിമും സംശയമില്ല, അന്നഹാ മിൻ അക്ബറിൽ ഇബാദാത്തി വഅജല്ലിഹ, അത് വളരെ സുപ്രധാനമായ വളരെ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ്, ഒരു മുസ്ലിമിനും സംശയമുണ്ടാകൂല, ഒരു മുസ്ലിമും അതിൽ സംശയമുണ്ടാകൂല. റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിം സംശയിക്കുന്ന കാര്യം, വലിയൊരു ഇബാദത്താണ്. എത്ര തെളിവുകൾ നമ്മൾ പറഞ്ഞു, അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞു. ഇനിയും ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, 42 സഹാബികളാണ് ആ വിഷയത്തിലുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ചില്ലറ കാര്യം. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇബ്നു ഹാജർ മാലിക് റഹിമഹുള്ള പറയുന്നത് കാണാം, ലാകിൻ ലൈസ ലനാ അൻ നദഅ അൽ ഇബാദാതി ഇല്ലാ ഫീ മവാദിഇഹ അല്ലതി വളഅഹ ശാരിഉ ബിഹ വമദ അലൈഹി സലഫുൽ ഉമ്മ. ഇബാദത്ത് റസൂലുള്ള പഠിപ്പിച്ചു, അതിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു, അത് ചൊല്ലേണ്ട സന്ദർഭങ്ങളും പഠിപ്പിച്ചു. പക്ഷേ റസൂലുള്ള പഠിപ്പിക്കാത്ത, അല്ലാഹു തആല പഠിപ്പിക്കാത്ത ഒരു സ്ഥലത്ത് നിർവഹിക്കാൻ പാടില്ല. ഒരു പ്രത്യേകം നിശ്ചയിച്ചുകൊണ്ട് നിസ്കാര ശേഷം ഒരു 3 സ്വലാത്ത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഒരു പ്രത്യേക സ്വലാത്ത്, അത് പ്രത്യേക രൂപത്തിൽ, അത് ഒരിക്കലും പാടില്ലാത്തതാണ്. ഇതിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതെങ്ങനെ ചൊല്ലണം, ഏതൊക്കെ രൂപത്തിൽ ചൊല്ലണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കടത്തിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സത്യവിശ്വാസിക്ക് യോജിച്ച കാര്യമില്ല. കടത്തിക്കൂട്ടിയതിനെ വിമർശിക്കുമ്പോ അത് വിദഗ്ധാണെന്ന് പറയുമ്പോ അത് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയില്ലാത്ത കാര്യമാണ്, സലഫുകളിൽ മുൻഗാമികളിൽ അതിന് മാതൃകയില്ല എന്ന് പറയുമ്പോ സ്വലാത്ത് വിരോധികളായി ചിത്രീകരിക്കുന്ന ഒരിക്കലും ശരിയല്ല. പറഞ്ഞല്ലോ, ഒരു മുസ്ലിമാണ് അവൻ സംശയിക്കുകയില്ല, സ്വലാത്ത് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതിൽ അത് വലിയ ഇബാദത്താണ് എന്നത് ഒരു മുസ്ലിമിന് സംശയമുണ്ടാകില്ല. എത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഫളായിലായി നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ചൊല്ലേണ്ട രൂപവും ഇത് ചൊല്ലേണ്ട സന്ദർഭങ്ങളും, ചൊല്ലാൻ പാടില്ലാത്ത രൂപവും അതുപോലെ തന്നെ കടത്തിക്കൂട്ടിയിട്ടുള്ള രൂപത്തിലുള്ള, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള, പലരും തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്യുന്ന സ്വലാത്തല്ലേ വലിയ പുണ്യമുള്ള കാര്യമല്ലേ എന്ന ധാരണയിൽ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന് ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം കൂടി ഉണർത്തുകയാണ്. അതിലൊന്ന്, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം റസൂലുള്ള വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭമാണ്. റസൂലുള്ള പറഞ്ഞു, അക്തിറു അസ്സലാത്ത അലയ്യ യൗമൽ ജുമുഅതി വലൈലത്തൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവും, അഥവാ നമ്മൾ കണക്കാക്കുന്ന വ്യാഴാഴ്ച രാത്രി, വ്യാഴാഴ്ച ആ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അറബിയിൽ ദിവസം വെള്ളിയാഴ്ച ആരംഭിച്ചു, അതാണ് ലൈലത്തുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ. ആ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അന്ന് പിറ്റേ ദിവസം വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സന്ദർഭത്തിൽ സ്വലാത്ത്, എന്റെ പേരിലെ സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചത് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ ദിവസത്തിലും ധാരാളം സ്വലാത്തുകൾ റസൂലുള്ള പഠിപ്പിച്ചതാണ്. അതിന്റെ പേരിൽ പല വിദ്യാർത്ഥികളും നടക്കുന്നുണ്ട്, അതിൽ നമ്മൾ അനുകൂലിക്കാനും പാടില്ല. റസൂലുള്ള പറഞ്ഞതെന്താ? സ്വലാത്ത് ചൊല്ലാൻ, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അത് നമ്മൾ വ്യക്തിപരമായി തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതിന് കൂട്ടമായി ചൊല്ലേണ്ടതില്ല. കൂട്ടമായി ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യവുമല്ല, അത് വിദ്യാഴ്ചയാണ്. റസൂലുള്ള സ്വലാത്തിന്റെ ഫളൽ പഠിപ്പിച്ചു, മഹാന്മാരായ സഹാബത്ത് മനസ്സിലാക്കി, അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു, അത് അഹ്ലുൽ സുന്നയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞു, കൂടുതലായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അങ്ങനെയൊക്കെ പഠിച്ച സലഫുകൾ തന്നെ, അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ ഈ രൂപത്തിലുള്ള കൂട്ടമായി സ്വലാത്ത് ചൊല്ലുന്നത് പഠിപ്പിച്ചിട്ടുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണോ സഹാബത്ത് മനസ്സിലാക്കിയത്, അതിനുശേഷം ജീവിച്ച മുൻഗാമികൾ സലഫുകൾ മനസ്സിലാക്കിയത് എങ്ങനെയാണോ എന്നുള്ളത് പരിശോധിച്ച് ജീവിതത്തിൽ പകർത്തുകയും വിശ്വസിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ്, ചെയ്യേണ്ടവരാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതിന്റെ ഫളായിലുകൾ നമ്മൾക്ക് ബോധ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രദ്ധിക്കണം. ഒരിക്കലും മടി കാണിക്കാൻ പാടില്ലാത്ത വിശുദ്ധൻ എന്ന റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ. ഇനി ഒരിക്കലും ഈ പള്ളിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ റസൂലുള്ള റസൂലിന്റെ പേര് ഒരുപാട് പറയാറുണ്ട്. ആ സമയത്ത് നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ, ചുണ്ട് ചലിപ്പിച്ച് പറയാൻ പ്രയാസം ഉണ്ടാകരുത്. പറയണത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ ആ വിഷയത്തിൽ വന്നതും നമ്മൾ പറഞ്ഞു. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില കാര്യങ്ങൾ പഠിച്ചാലും അറിഞ്ഞാലും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ചിലപ്പോൾ തൗഫീഖ് ഉണ്ടാവില്ല. അത് തൗഫീഖ് അല്ലാഹു തന്നെ തരണം. അതിന് നമ്മൾ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കണം. അല്ലാഹുവിനോട് നിരന്തരം ദുആ ചെയ്യണം. ഇതിന്റെ ഒന്നും ശ്രേഷ്ഠത നമുക്ക് നിഷേധിക്കാൻ പറ്റൂല, നിഷേധിക്കുന്നു ഉണ്ടാകില്ല. പക്ഷെ നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിനാണ് സമയം ഒച്ചു വരൂല. അത് നമ്മൾ ഗഫ്ലത്തുകൊണ്ടാണ്, അശ്രദ്ധ കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നന്മകൾ ചെയ്ത് നാളെ പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണല്ലോ വിജയം. ആ വിജയം നേടുക എന്നുള്ളതാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്ഷ്യമാക്കുന്ന അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.